2021 ജനുവരി 23 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് നിയമസഭയിൽ നിന്നും സി പി ശ്രീഹർഷൻ എഴുതുന്നു. ശാസനകളേറ്റുവാങ്ങാൻ പി സി പിന്നെയും ബാക്കി. ശാസനകളേറ്റുവാങ്ങാൻ പി സി ജോർജിന്റെ ജീവിതം പിന്നെയും ബാക്കിയുണ്ട് എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരാരും നിഷേധിക്കാനിടയില്ല. ഇതൊരു പ്രത്യേക ജനുസാണ് എന്ന് കഴിഞ്ഞൊരു ദിവസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജോർജിനുകൂടി മുൻകാല പ്രാബല്യത്തോടെ ബാധകമാക്കാവുന്നതാണ്. കന്യാസ്ത്രീയെ അവഹേളിച്ചതിന് ജോർജിനെ നിയമസഭ ശാസിച്ചു. പ്രിവിലേജസ് ആന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ശുപാർശയനുസരിച്ച് ശാസനപ്രമേയം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ശൂന്യവേളയിൽ അവതരിപ്പിച്ചു. സമൂഹത്തിന് മാതൃകയാവേണ്ട പൊതുപ്രവർത്തകനിൽ നിന്ന് പാടില്ലാത്തത് എന്നാണ് ജോർജിന്റെ പ്രവൃത്തിയെ സഭാസമിതിയും സ്പീക്കറും വിലയിരുത്തിയത്. ശാസനയെ വളരെ ആദരവോടെ സ്വീകരിക്കുന്നതായി ജോർജ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ശാസനപ്രമേയത്തിൽ കന്യാസ്ത്രീയെ അവഹേളിച്ചുവെന്ന് പറഞ്ഞതിനോട് ജോർജിന് യോജിപ്പില്ല. താനിവിടെ ലോഹയിട്ട് വന്നു നിന്നാൽ വൈദികനാകുമോ എന്ന യുക്തി കന്യാസ്ത്രീക്കും അദ്ദേഹം ബാധകമാക്കി. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ത്രീ കന്യാസ്ത്രീയാകുന്നതെങ്ങനെ? കന്യാസ്ത്രീയായാലും അല്ലെങ്കിലും സ്ത്രീകളെ അവഹേളിച്ചതിനാണ് ശാസന തീരുമാനമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. കഴിഞ്ഞ 13-ാം നിയമസഭയിൽ സ്പീക്കറായിരുന്ന എൻ ശക്തനിൽ നിന്ന് ശാസനയേറ്റുവാങ്ങിയ ജോർജ് കൂടുതൽ ശാസനകൾ ഏറ്റുവാങ്ങാൻ അടുത്ത നിയമസഭയിൽ ഉണ്ടാകുമെന്നും കരുതാം. ഗൌരിയമ്മയെ അവഹേളിച്ചതിനാണ് കഴിഞ്ഞ സഭയിൽ ജോർജിന് ശാസന കിട്ടിയത്. അവിടെ ശാസനയാണെങ്കിൽ ഇവിടെ ആദരം. നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സഭ ആദരിച്ചു. ആദ്യം അനുമോദനം അർപ്പിച്ചത് സ്പീക്കറാണ്. രാഷ്ട്രീയ പ്രവർത്തനവും ജനകീയ ഇടപെടലുകളും തുടരാൻ ഉമ്മൻചാണ്ടിക്ക് ദീർഘായുസ് മുഖ്യമന്ത്രി നേർന്നു. ജനങ്ങൾക്കൊപ്പം ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലെ വിസ്മയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചു. സ്നേഹാദരം ഏറ്റുവാങ്ങാൻ സഭയിൽ പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടായില്ല. കിഫ്ബിയെപ്പറ്റി ഒരക്ഷരം മിണ്ടരുതെന്ന നിർബന്ധ ബുദ്ധിയിലാണ് മന്ത്രി തോമസ് ഐസക്. ഉരല് വലിച്ച് കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തതാ തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ടരിശം തീരാഞ്ഞവനപ്പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്നതാണ് സി എ ജി എന്ന് കേൾക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. സി എ ജിക്കെതിരെയുള്ള റിപ്പോർട്ടിലെ കിഫ്ബിക്കെതിരെയുള്ള 41 മുതൽ 43 വരെയുള്ള പേജുകൾ തള്ളാനുള്ള പ്രമേയം മുഖ്യമന്ത്രിയാണ് ഇന്നലെ അവതരിപ്പിച്ചത്. കിഫ്ബി മുകളിലാകാശവും താഴെ ഭൂമിയും മാത്രമുള്ളത് എന്ന മട്ടിലുള്ള ഉരുപ്പടിയാണോ എന്ന് വി ഡി സതീശൻ സംശയിച്ചതിനെ കുറ്റം പറയാനാവില്ല. അടിയന്തര പ്രമേയമായും പ്രിവിലേജസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടായും മുഖ്യമന്ത്രിയുടെ പ്രമേയമായുമൊക്കെ പല ഭാവത്തിൽ സഭ കിഫ്ബിയെയും സി എ ജിയെയും തിരിച്ചും മറിച്ചും 3 ദിവസം ചർച്ച ചെയ്തിട്ടും ഒരു തീരുമാനത്തിലെത്താനായിട്ടില്ല. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്നതിന് മുൻപേ സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നിരാകരിക്കുന്നത് ഭരണഘടന പ്രകാരമുള്ള നടപടിക്രമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യലാണെന്നും സംഗതി ഗുരുതരമാണെന്നും വി ഡി സതീശനും മറ്റും മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ സി എ ജി വിരുദ്ധ പ്രമേയം സഭ അംഗീകരിക്കുകയുണ്ടായി. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാതെ തന്നെ സഭയ്ക്ക് സി എ ജി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിനെതിരെ നടപടിയെടുക്കാനാകുമെന്ന ഇലയ്ക്കും മുള്ളിനും കേടുവരാത്തൊരു തന്ത്രമാണ് സ്പീക്കർ പ്രയോഗിച്ചത്. പ്രതിപക്ഷം അത് ഉൾക്കൊള്ളാനാവില്ലെന്ന് കടുപ്പിച്ചപ്പോൾ ഭരണഘടനാ പ്രശ്നം പരിശോധിക്കാമെന്ന് സമ്മതിച്ച് സ്പീക്കർ തടിയൂരി. ധനവിനിയോഗ ബില്ലും ധനവിനിയോഗ വോട്ട് ഓൺ അക്കൌണ്ട് ബില്ലും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ബില്ലും പാസാക്കി സഭ പിരിഞ്ഞപ്പോൾ ഒരു നേരമായി. ഇനി കാവിലെ പാട്ടുമത്സരത്തിന് കാണാമെന്ന മട്ടിലാണ് 14-ാം സഭയുടെ അവസാന സമ്മേളനത്തിന് ശേഷമുള്ള ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വഴിപിരിയൽ. പതിവ് ഫോട്ടോയെടുപ്പൊന്നും ഉണ്ടായില്ല. 7 സാമാജികരുടെ വേർപാടിന് സാക്ഷിയായ സഭയിൽ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയവും സ്പീക്കറെ നീക്കാനാവശ്യപ്പെട്ടുള്ള പ്രമേയവും വന്നതാണ് അപൂർവത. അവസാന സമ്മേളനത്തിൽ പങ്കെടുക്കാനാവാതെ 2 സാമാജികർ ജയിലിലുമായി. കോവിഡ് ബാധിച്ച് മന്ത്രി എ കെ ബാലൻ ഉൾപ്പെടെ അവസാന സമ്മേളനത്തിൽ വിട്ടുനിൽക്കേണ്ടിയും വന്നു. ഈ സഭയും സഭാ ടിവിയും 14-ാം സഭയുടെ പുതിയ ഉത്പന്നങ്ങൾ.